السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وعلانيتها وسرها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم توفنا مسلمين وألحقنا بالصالحين. أما بعد، سهدر الله سورة النجم تفسيرنا നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിലെ 26-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു: വകം മിൻ മലകിൻ ഫി സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ഷൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅദൻ അല്ലാഹു ലിമൻ യശാഉ വയർദ. വകം മിൻ മലകിൻ, എത്ര എത്ര മലക്കുകളുണ്ട്, ഫി സമാവാതി ആകാശങ്ങളിൽ, ലാ തുഗ്നി ശഫാഅതുഹും ഷൈഅ, അവരുടെ ശഫാഅത്ത് അവരുടെ ശുപാർശ ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅദൻ അല്ലാഹ്, അല്ലാഹു അനുവാദം നൽകിയതിനു ശേഷമല്ലാതെ. ലിമൻ യശാഉ, അവൻ ആർക്കാണോ അതിൻ്റെ ഉപകാരം ലഭിക്കണമെന്ന് ഉദ്ദേശിച്ചത് അവർക്ക് വേണ്ടി. വയർദ, അല്ലാഹു തൃപ്തിപ്പെടുകയും ചെയ്തവർക്ക് വേണ്ടി. അല്ലാഹുവിൻ്റെ മലായിക്കത്തിന്റെ ശുപാർശയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. നമ്മൾ അഹ്ലുസുന്ന വിശ്വസിക്കുന്നു ശുപാർശ ഉണ്ട് എന്നത്, ഷഫാഅത്തുണ്ട്. പക്ഷേ ഷഫാഅത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഖുൽ ലില്ലാഹി ഷഫാഅത്തു ജമീഅ, അല്ലാഹു പറഞ്ഞു, പറയുക, ലില്ലാഹി ഷഫാഅത്തു ജമീഅ, ശുപാർശ മുഴുവൻ അല്ലാഹുവിന്റെ ഉടമസ്ഥതയിലാണ്. അള്ളാഹുവാണ് ശുപാർശ. ആര് ശുപാർശ നടത്തണം? അത് അള്ളാഹുവിന്റെ അനുമതി ലഭിച്ചവർക്ക് മാത്രമേ ശുപാർശ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആർക്കു വേണ്ടി ശുപാർശ ആർക്കൊക്കെ ശുപാർശ ഉപകാരപ്പെടണം, അതും അള്ളാഹു തീരുമാനിച്ചതുപോലെ. പിന്നെന്താണ് ശുപാർശയുടെ പ്രയോജനം? അത് ശുപാർശ ചെയ്യുന്ന ആൾക്കുള്ള ഒരു ആദരവാണ്. അള്ളാഹു ഈ ആയത്തിന് മുൻപുള്ള ആയത്തുകളിൽ മുശ്രിക്കുകളുടെ ഇലാഹുകളെ കുറിച്ച് പറഞ്ഞു, ലാത്തെയും ഉജ്ജയും മനാത്തെയും കുറിച്ചെല്ലാം. അവരതിന് അവരും അവരുടെ പൂർവ്വപിതാക്കന്മാരും സങ്കല്പിച്ചുണ്ടാക്കിയ സങ്കല്പങ്ങൾ മാത്രമാകുന്നത്, വെറും പേരുകൾ. അള്ളാഹു ഒരു തെളിവും അതിൽ അവതരിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിൽ നിന്ന് വ്യക്തമായ സന്മാർഗമാകട്ടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ആകാശലോകത്ത് എത്രയോ മലക്കുകളുണ്ട്, അവരുടെ ശുപാർശ പ്രയോജനം ചെയ്യുന്നില്ല, അള്ളാഹു അനുവാദം നൽകിയതിനു ശേഷമല്ലാതെ. അതും ആർക്കാണ് പ്രയോജനം ചെയ്യുക? അള്ളാഹു ഉദ്ദേശിച്ച് അവൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഇവർ സങ്കല്പിച്ചുണ്ടാക്കിയ ചില പേരുകളും ഇവർ സങ്കല്പിച്ചുണ്ടാക്കിയ ഇലാഹുകളും, എന്നിട്ട് അത് ശുപാർശ ചെയ്യുമെന്നും അത് ആ ശുപാർശ പ്രയോജനം ചെയ്യുമെന്നും വിശ്വസിക്കുന്ന എത്ര വലിയ ഉദ്ദിഷ്ടമാണ്. ഇതാരെ കുറിച്ചാണ്? അള്ളാഹുവിന്റെ മലായിക്കത്തിനെ കുറിച്ചാണ് റബ്ബ് പറയുന്നത്. അവരുടെ ശുപാർശ ഒരു പ്രയോജനവും ചെയ്യുകയില്ല, അള്ളാഹുവിന്റെ അനുമതി കിട്ടിയാലല്ലാതെ. അതുപോലെ അള്ളാഹു ഉദ്ദേശിക്കുന്ന അവൻ തൃപ്തിപ്പെടുന്ന ആളുകൾക്കല്ലാതെ ആ ശുപാർശ പ്രയോജനം ചെയ്യുകയുമില്ല. കാരണം അള്ളാഹു പറഞ്ഞില്ലേ, മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇസ്നി, അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ ആരുണ്ട് അവൻകൽ ശുപാർശ ചെയ്യാൻ. അതുപോലെ സൂറത്തു സബയിൽ അള്ളാഹു പറഞ്ഞു, വലാ തൻഫഉ ശഫാഅത്തു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹ, അവന്റെ അരികിൽ ശുപാർശ പ്രയോജനം ചെയ്യുകയില്ല അവൻ അനുവാദം നൽകിയവർക്കല്ലാതെ. അള്ളാഹുവിനോട് അടുത്ത മലായിക്കത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ, ബിൻ കസീർ ചോദിച്ചു, ഫകൈഫ തർജൂന അയ്യുഹൽ ജാഹിലൂൻ ശഫാഅത്ത ഹാദിഹിൽ അസ്നാമി വൽ അൻദാദ് ഇൻദല്ലാഹ്, എങ്ങനെയാണ് വിവരമില്ലാത്ത ആളുകളെ നിങ്ങൾ ഈ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ഉണ്ടാക്കി വെച്ച രൂപങ്ങൾ, ബിംബങ്ങൾ, പ്രതിമകൾ, ഇതൊക്കെ അള്ളാഹുവിങ്കൽ ശുപാർശ ചെയ്യുമെന്ന്? അള്ളാഹു ആകട്ടെ അതിന് ഇബാദത്ത് ചെയ്യാൻ പാടില്ലെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെ ആരാധിക്കാൻ, അതിനോട് ശുപാർശ തേടാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. മറിച്ച് എല്ലാ നബിമാരുടെയും നാവുകളിലൂടെ അവൻ ഈ ശുപാർശ തേട്ടം വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശിർക്കിന്റെ ആളുകളുടെ ഒക്കെ ഒരു ന്യായമായിരുന്നു ശഫാഅത്ത് എന്നത്. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله الله نبرم ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്തവരെ അവർ ഇബാദത്ത് ചെയ്യുന്നു, എന്നിട്ട് അവർ ന്യായം പറയുന്നു. هؤلاء شفعاؤنا عند الله ഇവർ അല്ലാഹുവിൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്. ശുപാർശ എന്നത് അല്ലാഹു തീരുമാനിച്ച, അവൻ അനുവദിച്ച ആളുകൾക്കേ അല്ലാഹുവിൽ പറയാൻ കഴിയൂ. അത് അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ ശുപാർശക്കാരോട് ശുപാർശ തേടാൻ പാടില്ല. ആ ശുപാർശക്കാരോട് ശുപാർശ തേടാൻ പാടില്ല, അവർക്ക് ശുപാർശ ലഭിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയെ പഠിപ്പിച്ച ഹദീസിലുള്ളതുപോലെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ അസ്ഹദു അന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ റസൂലെ, ഖിയാമത്ത് നാളിൽ താങ്കളുടെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുന്നവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ഹദു അന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. ഖിയാമത്ത് നാളിൽ എന്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യം ലഭിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ ഒരു കലർപ്പുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ്. അള്ളാഹു അല്ലാത്തവരോട് ശുപാർശ ചെയ്യുന്നവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞു, അത് ശരിയായവന് മാത്രമേ ശുപാർശ ലഭിക്കുകയുള്ളൂ. ഖിയാമത്ത് നാളിൽ പാപങ്ങൾ കാരണത്താൽ നരകത്തിൽ പെട്ടുപോയ, ശിർക്കോ കുഫറോ ചെയ്തിട്ടില്ല, പാപങ്ങൾ കാരണത്താൽ നരകത്തിൽ പെട്ടുപോയവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ നബിമാർ ശുപാർശ പറയും, മലായിക്കത്ത് ശുപാർശ പറയും, മുഅ്മിനുകൾ ശുപാർശ പറയും. എല്ലാ ശുപാർശയും കഴിഞ്ഞാൽ അള്ളാഹു പറയും, ഇവരൊക്കെ ശുപാർശ ചെയ്തു, ഇനി റഹ്മാനായ അള്ളാഹു അല്ലാതെ ബാക്കിയില്ല. എന്നിട്ട് അള്ളാഹു അവൻ നരകത്തിൽ നിന്ന് ചിലരെ പിടിച്ച് സ്വർഗത്തിലാക്കുന്നതാണ് അവന്റെ റഹ്മത്തൊന്നുകൊണ്ട് മാത്രം. ഈ റബ്ബിനോടല്ലാതെ ദുആ പാടില്ല. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, അവനോടടുത്തവർക്ക് പോലും അവൻ അനുവാദം നൽകിയാലല്ലാതെ ശുപാർശയില്ല. അതാണ് ഈ ആഴ്ചയിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ലയുസമ്മൂന അൽ മലായികത തസ്മിയത അൽ ഉൻസ. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർ, ലയുസമ്മൂന, അവർ പേര് വിളിക്കുന്നു, അൽ മലായികത മലക്കുകളെ, തസ്മിയത അൽ ഉൻസ പെണ്ണിന്റെ പേരുകൾ വിളിക്കുന്നു, സ്ത്രീകളുടെ പേരിട്ടവർ മലായികത്തിനെ വിളിക്കുന്നു. അല്ലാഹു പറയുന്നു, വമാലഹും ബിഹി മിൻ ഇൽം, വമാലഹും അവർക്കില്ല, ബിഹി ആ കാര്യത്തിൽ മിൻ ഇൽം, യാതൊരു അറിവുമില്ല, ഇയ്യത്തബിഊന ഇല്ലവന്ന, ഇയ്യത്തബിഊൻ അവർ പിൻപറ്റുന്നില്ല, ഇല്ലവന്ന ഊഹത്തെയല്ലാതെ, ഊഹം മാത്രമാണ് അവർ പിൻപറ്റുന്നത്. വന്ന തീർച്ചയായും ഊഹം എന്നത് ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ, സത്യം ഒരു സത്യവുമില്ല ഊഹത്തിൽ, ലാ യുഗ്നി മിനൽ ഹഖ് സത്യത്തിൽ നിന്ന് യാതൊന്നും നൽകുന്നില്ല ഊഹം. ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ, സത്യത്തിൽ നിന്ന് ഒരു തരുമ്പും ഊഹം നൽകുന്നില്ല. ഇത് മുശ്രിക്കുകൾ ചെയ്തതായിരുന്നു. അഥവാ മലായിക്കത്തിനെ പെൺപേരുകൾ ഇട്ട് വിളിക്കുക. അല്ലാഹു പറഞ്ഞു, വജഅലുൽ മലായികത അല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ അശഹിദു ഖൽഖഹും സതുക്തബു ശഹാദതുഹും വയുസ്അലൂൻ. വജഅലുൽ മലായിക, അവർ മലക്കുകളെ ആക്കി, അല്ലദീന ഹും ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകളായ മലക്കുകളെ അവരാക്കി, ഇനാസ പെണ്ണുങ്ങളാക്കി, അശഹിദു ഖൽഖഹും അവരെ പടക്കുന്നതിന്, അള്ളാഹു മലായിക്കത്തിനെ പടക്കുന്നത് ഇവർ സാക്ഷികളായിരുന്നോ, ഇവർ കണ്ടിട്ടുണ്ടോ? സതുക്തബു ശഹാദതുഹും വയുസ്അലൂൻ, അങ്ങനെ അവർ സാക്ഷ്യം വഹിക്കുന്നുവെങ്കിൽ അവരുടെ സാക്ഷ്യം രേഖപ്പെടുത്തപ്പെടുന്നതാണ്, ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇല്ലാത്തത് റബ്ബിന്റെ പേരിൽ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത് വമാലഹും ബിഹി മിൻ ഇൽം, അവർക്ക് ആ വിഷയത്തിൽ യാതൊരു വിവരവുമില്ല, വിശ്വസിക്കാൻ പറ്റിയ ഒരു ഇൽമും അവർക്കതിന്റെ പിന്നിലില്ല, മറിച്ച് കളവും വ്യാജവും വളരെ വൃത്തികെട്ട കുഫുറുമാണിത്. എന്ത്? മലായിക്കത്തിനെ പെൺപേരുകൾ ഇട്ട് വിളിക്കുക, എന്നിട്ട് അള്ളാഹുവിന്റെ പെൺമക്കളാണ് അവരെന്ന് പറയുക. ഈ ഊഹം എന്നത് അതൊരിക്കലും സത്യത്തിന് പകരം നിൽക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊഹത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള എന്താ, ഇയാക്കും വന്ന ഫഇന്ന വന്ന അക്ദബു അക്ദബുൽ ഹദീസ്, ഊഹം നിങ്ങൾ സൂക്ഷിക്കുക. സംസാരങ്ങളിലെ പെരും കളവാണ് ഊഹം എന്നത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ പേരിൽ അറിയാത്തത് പറയുക, അവന്റെ മലായിക്കത്തിനെ കുറിച്ച് ഇല്ലാത്തത് പറയുക, അള്ളാഹുവിന്റെ കിതാബിലോ അല്ലെങ്കിൽ അവന്റെ നബിമാരോ പഠിപ്പിക്കാത്ത കാര്യം ഊഹം പറയുക, അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിൽ പങ്കുചേർത്ത ഈ ആളുകൾ. അതുകൊണ്ട് നീ തിരിഞ്ഞു കളയുക. അമ്മൻ തവല്ല, ആരാണോ പിന്തിരിഞ്ഞു പോയിട്ടുള്ളത് അന്തിക്രിന, നമ്മുടെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനാണോ അവനെ നീ അവഗണിക്കുക, അവനെ നീ ഒഴിവാക്കുക. വലം യുരിദ്, ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല, ഇല്ല ഹയാത ദുനിയ, ഇഹലോക ജീവിതമല്ലാതെ, ഇഹലോക ജീവിതം മാത്രം ലക്ഷ്യമാക്കിയ നമ്മുടെ ദിക്റിൽ നിന്ന് നമ്മുടെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ അങ്ങനെയുള്ളവനെ നീ അവഗണിക്കുക, അഥവാ ഹക്കു സ്വീകരിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞവൻ, കരുതി കൂട്ടി അത് ഒഴിവാക്കിയവൻ, അവനിൽ യാതൊരു നന്മയുമില്ല, അവനെ വിട്ടേക്കുക. അഥവാ ചില ആളുകൾക്ക് ഉപദേശങ്ങൾ പ്രയോജനം ചെയ്യുകയില്ല, അവർ സത്യം തേടുന്നവരല്ല, കാരണം സത്യം തേടുന്നവന് ഒരൊറ്റ തെളിവ് മതിയാവും, അതേസമയം തോന്നിവാസത്തെ പിൻപറ്റുന്നവന് ആയിരം തെളിവ് കൊടുത്താലും അവൻ പ്രയോജനം ചെയ്യുകയില്ല. അങ്ങനെയുള്ളവനെ നീ ഒഴിവാക്കുക. ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കിയവനെ, നമ്മുടെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനെ, നമ്മുടെ ദിക്റ് എന്നാൽ ഇവിടെ ഉദ്ദേശം ഹക്കായ അള്ളാഹുവിന്റെ വഹിയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവൻ എന്നാണ്. എന്താണ് അക്കൂട്ടരുടെ പ്രത്യേകത? അവർക്ക് ദുനിയാവ് മാത്രമാണ് ലക്ഷ്യം. ജാലിക മബുലഗുഹും മിനൽ ഇൽം, അവരുടെ അറിവിന്റെ ആകത്തുക അതാണ്. ജാലിക മബുലഗുഹും, മബുലഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകത്തുക. മിനൽ ഇൽം, അവരുടെ അറിവിന്റെ, അവർക്കുള്ള അറിവിന്റെ ആകത്തുക എന്നാൽ അതാണ്, ദുനിയാവ് മാത്രമാണ്. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ദല്ല അൻ സബീലിഹ്, തീർച്ചയായും നിന്റെ റബ്ബ് ഹുവ അഅലമു, അവനാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ബിമൻ ദല്ല അൻ സബീലിഹി, ആരാണ് അവന്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയവനെന്ന്, പിഴച്ചുപോയവനെ കുറിച്ച് അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. വഹുവ അഅലമു, അവൻ തന്നെയാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ബിമൻ ഇഹ്തദ, ആരാണോ സന്മാർഗത്തിലായിട്ടുള്ളത്, ഹിദായത്തിലായിട്ടുള്ളത്, അവനെയും അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നത്. അപ്പൊ നോക്കൂ, ഇത് മുശ്രിക്കുകളുടെ സ്വഭാവവിശേഷണങ്ങളിലാണ് അള്ളാഹു ഇത് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ലക്ഷ്യം? ദുനിയാവ് മാത്രം, വേറൊന്നും ലക്ഷ്യമില്ല. അതുപോലെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് പൂർണ്ണമായ ഇഹ്റാം, അത് കുഫറാണ്. ദീനിൽ നിന്ന് ദീൻ ഒന്നും പഠിക്കാനോ, ദീനിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ പോലെ കുറിച്ച് പോലും മനസ്സിലാക്കാനോ ഒന്നും ശ്രമിക്കാതെ അതിൽ നിന്ന് തിരിഞ്ഞു കളയുക. അബ്ദുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞു, റസൂലിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനെ പോലെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ആ റസൂലിനെ കുറിച്ച് ഇഅറാദാണ് അവൻ, ഒന്നും അവന് അറിയേണ്ടതില്ല. ദീനിലെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ചുള്ള ഇഅറാദ്, പൂർണ്ണമായി അത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കുക. എന്നാൽ അവൻ്റെ ഇത് നിഷേധിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ അവനൊരു നിലപാടില്ല, സമ്പൂർണമായി അത് ഒഴിവാക്കി നടക്കുക. അങ്ങനെയുള്ള പല ആളുകളെയും കാണാം, അത് കുഫ്റാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അത്, അവരത് സംബന്ധിച്ചിട്ടില്ലെങ്കിൽ കൂടി. ആ സ്വഭാവം നമ്മിലുണ്ടായിക്കൂടാ. അതുപോലെ ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കുക, ആഖിറമെന്നൊന്ന് ഇല്ല എന്നതുപോലെ. രാധിക്കമ്മ ബുലവുഹും മിനൽ ഇൽം, അവരുടെ അറിവിന്റെ ആകത്തുക അതാണ്. അള്ളാഹുവിന് അറിയാം ആരാണ് അവന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിയതെന്ന്, ആരാണ് ഹിദായത്തിന്റെ ആളുകളെന്ന് അള്ളാഹുവിന് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച മഹത്തായ ഒരു ദുആയിൽ കാണാം, അവിടുന്ന് മജ്ലിസുകൾ വിട്ടുപിരിയുമ്പോൾ ചൊല്ലാറുണ്ടായിരുന്ന ദുആയിന്റെ ഭാഗമാണ് എന്ത്, വല തജാലു ദുനിയ അക്ബറ ഹമ്മിന വല മബ്ലഗ ഇൽമിന, അല്ലാഹുവേ നീ ഞങ്ങളുടെ ഏറ്റവും വലിയ ചിന്ത ദുനിയാവാക്കരുതേ. അക്ബറുൽ ഹം, അവന്റെ അങ്ങേയറ്റത്തെ ചിന്ത, അവന്റെ പരമമായ ലക്ഷ്യം ദുനിയാവാണ്, അങ്ങനെ ആക്കല്ലേ ഞങ്ങളെ. വല മബ്ലഗ ഇൽമിന, അല്ലാഹുവേ ഞങ്ങളുടെ അറിവിന്റെ ആകത്തുക അത് നീ ദുനിയാവാക്കരുത്, ദുനിയാവ് മാത്രം അറിയുക, വേറൊന്നും അറിയാതിരിക്കുക. അങ്ങനെയുള്ള അവസ്ഥയിൽ അങ്ങനെയുള്ള ആളുകളിൽ നീ ഞങ്ങളെ കൊടുത്തല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതാണ്. അത് മുഅ്മിനിന് ഒരിക്കലും യോജിച്ചതല്ല, കാരണം മുഅ്മിൻ ദുനിയാവിന് വേണ്ടി ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ഒമൻ അറാദൽ ആഖിറത വസഅലഹ സഈഹ വഹുവ മുഅ്മിൻ, അള്ളാഹു പറഞ്ഞതുപോലെ ആരാണോ ആഖിറത്ത് ഉദ്ദേശിക്കുകയും എന്നിട്ട് മുഅ്മിനായിക്കൊണ്ട് അതിന് അതിൻ്റെതായ പ്രവർത്തനം അതിൻ്റെതായ അധ്വാനം അധ്വാനിക്കുകയും ചെയ്തത്, ഉലായിക്ക കാന സഈഹും മഷ്കൂറ, അവരുടെ അധ്വാനമാണ് ശുക്രോടെ സ്വീകരിക്കപ്പെടുക, നന്ദിയോടെ സ്വീകരിക്കപ്പെടുക, അവരുടെ പ്രവർത്തനങ്ങളാണ്, അവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. അതുകൊണ്ട് ആഖിറത്ത് ഉദ്ദേശിച്ച് ജീവിക്കുന്ന മുഅ്മിനിന് ദുനിയാവിന്റെ പ്രയാസങ്ങൾ എളുപ്പമായിരിക്കും, ദുനിയാവിന്റെ അലട്ടലുകൾ അവന് ബാധിക്കുകയില്ല, ദുനിയാവിന്റെ വേണ്ടാത്ത ചിന്ത അവന് ബാധിക്കുകയില്ല, മറിച്ച് അവൻ വലിയ അവന്റെ ലക്ഷ്യമായി കാണുന്നത് ആഖിറത്തിനെയാണ്. നോക്കൂ, അല്ലാഹു പറയുന്നത് വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ലിയജ്സിയ അല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയ അല്ലദീന അഹ്സനു ബിൽ ഹുസ്ന. വലില്ലാഹി, അല്ലാഹുവിന്റേതാണ്, അവന്റേത് മാത്രമാണ്, മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതെന്തോ അതെല്ലാം, വമാ ഫിൽ അർദി, ഭൂമിയിലുള്ളതെന്തോ അതെല്ലാം അല്ലാഹുവിന്റേതാണ്. ലിയജ്സിയ അല്ലദീന അസാഉ ബിമാ അമിലു, ലിയജ്സിയ അവൻ പ്രതിഫലമായി നൽകുവാൻ വേണ്ടി, അല്ലാഹു ഇതെല്ലാം പടച്ചിട്ടുള്ളത് മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ലിയജ്സിയ അവൻ പ്രതിഫലം നൽകാൻ, ജസാ നൽകാൻ, അല്ലദീന അസാഉ ആരാണോ ഇസാഅത്ത് ചെയ്തിട്ടുള്ളത്, മോശം പ്രവർത്തിച്ചിട്ടുള്ളത്, അവർക്ക് ബിമാ അമിലു അവർ ചെയ്തതെന്തോ അതിന്റെ പ്രതിഫലം അതിന്റെ ജസാ നൽകാൻ വേണ്ടി. വയജ്സിയ അല്ലദീന അഹ്സനു ആരാണോ എഹ്സാൻ ചെയ്തിട്ടുള്ളത്, ഇസാഅത്തിന്റെ വിപരീതം എഹ്സാൻ, ആരാണോ എഹ്സാൻ പ്രവർത്തിച്ചിട്ടുള്ളത്, നന്മ ചെയ്തിട്ടുള്ളത്, അല്ലാഹുവിന് വേണ്ടി ജീവിച്ച് അവന് വേണ്ടി സൽപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത്, അവർക്ക് അല്ലാഹു പ്രതിഫലം നൽകാൻ. വയജ്സിയ അല്ലദീന അഹ്സനു ബിൽ ഹുസ്ന ബിമാ അമിലു എന്നല്ല അല്ലാഹു പറഞ്ഞത്, പാപം ചെയ്തവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞത്, ബിമാ അമിലു അവർ ചെയ്തതിന്റെ പ്രതിഫലം, എന്നാൽ നന്മ ചെയ്തവർക്കോ ചെയ്തതിനല്ല, ബിൽ ഹുസ്ന ഏറ്റവും നല്ലതാണ് അവർക്കുള്ള പ്രതിഫലം. അഹ്സൻ എന്നതിന്റെ മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്, അൽ ഹുസ്ന ഏറ്റവും നല്ല അഥവാ സ്വർഗം, അൽ ഹുസ്ന എന്നത് സ്വർഗമാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ലില്ലദീന അഹ്സനു ആരാണോ എഹ്സാൻ പ്രവർത്തിച്ചിട്ടുള്ളത്, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്, നന്മ ചെയ്തിട്ടുള്ളത്, അവർക്ക് അൽഹുസ്ന ഏറ്റവും നല്ലത് അഥവാ സ്വർഗമുണ്ട്, വസിയാദ അതിലുപരി അതിനും മേലെ അതിലധികമായുണ്ട്, അഥവാ അള്ളാഹുവിനെ കാണുക എന്ന അവന്റെ മുഖം കാണുക എന്ന മഹത്തായ അനുഗ്രഹവും അവർക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹു തിന്മകൾ ഒന്നായിട്ടാണ് രേഖപ്പെടുത്തുക. ഒരാൾ ഒരു തിന്മ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അപ്പോൾ തന്നെ അവന് ഒരു പൂർണ്ണമായ നന്മ രേഖപ്പെടുത്തപ്പെടും. അവനത് ചെയ്താൽ പത്തിരട്ടി 700 ഇരട്ടി വരെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അതിനേക്കാൾ മുകളിൽ. ഒരു തിന്മ ചെയ്യാൻ അവൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു അത് രേഖപ്പെടുത്തുകയില്ല. തിന്മ ചെയ്യാൻ അവന് തോന്നി എന്നിട്ട് അള്ളാഹുവിന് വേണ്ടി അവൻ ഒഴിവാക്കിയാൽ അവന് അള്ളാഹു അതൊരു നന്മയായി രേഖപ്പെടുത്തും. എന്നിട്ട് ആ തിന്മ അവൻ പ്രവർത്തിച്ചാൽ അത് ഒന്നായി മാത്രം രേഖപ്പെടുത്തും. എന്നിട്ട് അവൻ തൗബ ചെയ്താലാകട്ടെ അള്ളാഹു അത് പുറത്തു കൊടുക്കുകയും ചെയ്യും. ചിലതാകട്ടെ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ പൊറുക്കപ്പെടും, ചെറിയ പാപങ്ങളാണെങ്കിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞിട്ട് പറഞ്ഞത്, വലാ യഹ്ലിക്കു അലല്ലാഹി ഇല്ലാ ഹാലിക്, നശിച്ചവനല്ലാതെ അള്ളാഹുവിന്റെ ഈ കാരുണ്യത്തിന് മുന്നിൽ ഇതൊക്കെ തട്ടിത്തെറിപ്പിച്ച് നരകത്തിൽ പോയവൻ എത്ര വലിയ തോന്നിവാസിയായിരിക്കും. അള്ളാഹുവിന്റെ മഹത്തായ റഹ്മത്ത് അത് കിട്ടാതെ പോയവൻ എത്ര വലിയ ദൗർഭാഗ്യവനായിരിക്കും. ലാ യസ്ലാഹ ഇല്ല അഷ്ഖ, അങ്ങേയറ്റം ദൗർഭാഗ്യവാനല്ലാതെ അതിൽ കിടന്നെരിയുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ. الذين يجتنبون كبائر الاثم والفواحش الا اللمم ആരാണ് ഈ മുഹ്സിനുകൾ, ഇഹ്സാൻ പ്രവർത്തിക്കുന്നവർ, നന്മ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആരാണ്? الذين അവർ ആരാണ്? يجتنبون അവർ ഒഴിവാക്കുന്നു. كبائر الاثم വൻ പാപങ്ങൾ, كبائر الاثم എന്ന് പറഞ്ഞാൽ ഇസ്മിലെ കബീർ വലിയ പാപങ്ങൾ, പാപങ്ങളിൽ വലുത്. والفواحش, ഫവാഹിഷ് എന്നാൽ മ്ലേച്ഛവൃത്തികൾ, വ്യഭിചാരം പോലെ, സ്വവർഗനിധി പോലെ, ഇങ്ങനെയുള്ള പാപങ്ങൾ, മ്ലേച്ഛമായ പാപങ്ങൾ അത് ഒഴിവാക്കുന്നു. ഇല്ല ലമം, ലമം ഒഴികെ. ലമം എന്ന് പറഞ്ഞാൽ സഗായിറുദ്ദുനൂബ്, ചെറിയ തെറ്റുകളാണ്, ചെറിയ പാപങ്ങളാണ്. അതുപോലെ പാപം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക എന്നിട്ട് അത് ഒഴിവാക്കുക, അതിനും എന്തു പറയും? ലമം എന്ന് പറയും. ലമം എന്നത് ഭാഷയിൽ അതിനും പ്രയോഗിക്കും, ചെറിയ പാപങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുക, എന്നിട്ട് റബ്ബിന് വേണ്ടി ഒഴിവാക്കുക, അല്ലെങ്കിൽ ചെയ്തു തുടങ്ങുക പക്ഷെ അതിന്റെ വലിയ തെറ്റാകുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിയിട്ടില്ല, എന്റെ തുടക്കത്തിലെത്തിയിട്ടുള്ളൂ, അത് മാത്രമേ അവനിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളൂ. അതൊഴികെ الذين يجتنبون كبائر الاثم والفواحش الا اللمم. ഈ ലമം എന്നത് പൊതുവെ മനുഷ്യർക്ക് സംഭവിക്കുന്ന തെറ്റുകളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, കുല്ലു ബനി ആദമ ഖത്താ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, ആദമിന്റെ മക്കളെല്ലാം തെറ്റുകൾ ഏറെ സംഭവിക്കുന്നവരാണ്. വഖൈറുൽ ഖത്താഇൻ തവ്വാബൂൻ, തെറ്റുകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്, അല്ലാഹുവിലേക്ക് തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. ഇങ്ങനെയുള്ള വൻപാപങ്ങൾ ഒഴിവാക്കുന്ന, മ്ലേച്ഛമായ തെറ്റുകൾ ഒഴിവാക്കുന്നവരാണ് ഈ ഇഹ്സാനിന്റെ നന്മയുടെ, അള്ളാഹു നാളെ സ്വർഗം നൽകുന്ന ആളുകൾ ഇവരാണ്. ഇല്ല ലമം, ചെറിയ അബദ്ധങ്ങൾ ഒഴികെ. അവർ അതും നമ്മൾ സൂക്ഷിക്കണം, പക്ഷെ നമ്മളത് നിസ്സാരമാക്കി കളയാൻ പാടില്ല. ലാ തഹ്ഖിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹഫ, കവികളിൽ ഒരാൾ പാടിയിട്ടുള്ളത് പോലെ, ഒരു ചെറിയ തെറ്റ് പോലും നീ നിസ്സാരമായി കാണൽ, കാരണം ഇന്നൽ ജിബാല മിനൽ ഹഫ, വലിയ പർവ്വതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ചെറിയ ചെറിയ കല്ലുകൾ കൊണ്ടാണ്. അതുകൊണ്ട് തെറ്റുകളെ നിസ്സാരമായി കാണാൻ പാടില്ല, കാരണം നിസ്സാരമായി കണ്ട് അതിൽ തുടർന്നാൽ അത് വലിയ പാപമായി തീരും. മറിച്ച് ചെറുതിനെ പോലും വലുതായി കാണുക, അതാണ് മുഅ്മിനിന്റെ സ്വഭാവം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതുപോലെ, ഒരു മുഅ്മിൻ അവന്റെ തെറ്റുകളെ കാണുന്നത് അവന്റെ തലയിൽ വീഴാനിരിക്കുന്ന ഒരു വലിയ പർവ്വതം കണക്കെയാണ്. എന്നാൽ ഒരു മുനാഫിഖ്, ഒരു ഫാജിർ, അവന്റെ തെറ്റുകളെ കാണുന്നത് അവന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നിരുന്ന ഒരു ഈച്ചയെ പോലെ, അത്ര നിസ്സാരമായിട്ടാണ് അവൻ അതിനെ ആട്ടിവിടുന്നത്, അത്രയും നിസ്സാരമായിട്ടാണ് അവൻ തന്റെ തെറ്റുകളെ കാണുക. എന്നാൽ മുഅ്മിൻ അവന്റെ തെറ്റുകളെ കുറിച്ച് ആലോചിക്കുന്നവനാണ്, അവന്റെ അബദ്ധങ്ങളെ കുറിച്ച് വിചാരണ നടത്തുന്നവനാണ്, അവന്റെ മനസ്സിൽ വന്ന ചിന്തകളെ പോലും അവൻ മുഹാസബത്ത് നടത്തും, മനസ്സിൽ തോന്നിയ തോന്നലുകളെ കുറിച്ച് പോലും. ഞാൻ അയാളോട് ഒരു അസൂയ എനിക്കുണ്ടായിരുന്നു, അയാളോട് എനിക്ക് വേണ്ടാത്തൊരു പകയുണ്ടോ, അയാളെ നശിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ സ്വന്തം കൽവിൽ തോന്നുന്ന ചിന്തയെ കുറിച്ച് പോലും ഒരു മുഅ്മിൻ മുഹാസബത്ത് നടത്തേണ്ടതാണ്. അത് അവന്റെ ഖൈറിന്റെ ലക്ഷണമാണ്. ഇൻഷാഅല്ലാഹ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വതസയ്യനു ലിൽ അർദിൽ അക്ബർ, നിങ്ങൾ നിങ്ങളെ അള്ളാഹു വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സ്വയം വിചാരണ നടത്തുക, ആത്മവിചാരണ നടത്തുക, ഏറ്റവും വലിയ പ്രദർശനത്തിനു വേണ്ടി ഖിയാമത്തു നാളിനു വേണ്ടി അണിഞ്ഞൊരുങ്ങുക. അവിടെ അണിഞ്ഞൊരുങ്ങാൻ അമലുകളല്ലാതെ വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, തീർച്ചയായും നിന്റെ റബ്ബ് വാസിഉൽ മഗ്ഫിറ, വിശാലമായ പാപമോചനം ഉള്ളവനാണ്, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അല്ലാഹു പറഞ്ഞതുപോലെ ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. ഖുൽ, പറയുക നബിയേ, യാ ഇബാദിയ അല്ലദീന അസ്റഫു, എന്റെ തെറ്റുകൾ സംഭവിച്ച അതിക്രമം സ്വന്തത്തോട് ചെയ്ത, അസ്റഫു അലാ അൻഫുസിഹിം, അങ്ങനെയുള്ള അടിമകളോട് പറയുക, ലാ തഖ്നതു, നിങ്ങൾ നിരാശരാവരുത്, റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. തൗബ ചെയ്താൽ, പശ്ചാത്തപിച്ചാൽ അല്ലാഹു പൊറുക്കാത്ത ഒരൊറ്റ തെറ്റുമില്ല, ഒരു പാപം പോലുമില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അവനാണ് അൽ ഗഫൂർ, അവനാണ് റഹീം, ഏറെ പൊറുക്കുന്നവൻ, ഏറെ കാരുണ്യം ചൊരിയുന്നവൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ, ആകാശം മുട്ട പാപങ്ങൾ നീ ചെയ്താൽ അല്ലാഹുവിനോട് നീ പാപമോചനം തേടിയാൽ അവൻ നിനക്ക് പുറത്തു തരും. നിന്റെ തെറ്റുകൾ അനാനസ്തമ, ആകാശത്തിന്റെ ഉച്ചയിൽ മുട്ടുന്ന അത്രയും എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അല്ലാഹുവിനോട് നീ പാപമോചനം തേടിയോ, അല്ലാഹു നിനക്കത് പുറത്തു തരും. ആത്മാർത്ഥമായി അല്ലാഹുവിനോട് തേടുക, ഇത് നമുക്ക് ഈ ജീവിതത്തിലേ സാധിക്കുകയുള്ളൂ. അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈഹി എന്ന് തെറ്റുകളെ ഓർത്ത് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ച് അവനിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ആലോചിച്ച് ചെയ്യുക എന്നത് ഈ ലോകത്തെ നമുക്ക് സാധിക്കുകയുള്ളൂ, പരലോകത്ത് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തൂബ, ആശംസകളുണ്ട്, അതുപോലെ സ്വർഗത്തിലെ ഒരു മരമുണ്ട് തൂബ എന്ന പേരിൽ, ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. തൂബ, ആശംസകളുണ്ട്, ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. നാളെ പരലോകത്ത് സ്വന്തം അമലുകളുടെ ഏടെടുത്ത് നോക്കിയാൽ അതിൽ ധാരാളം ഇസ്തിഗ്ഫാർ കാണാൻ കഴിയുന്നവന് അവനാണ് തൂബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിന്റെ നബിമാരെല്ലാം അവരുടെ ജനങ്ങളോട് വന്നു പറഞ്ഞ കാര്യമാണ്. നബിമാരിൽ പലരും അത് പറഞ്ഞതായി അള്ളാഹു ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നു. ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ, ഇങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള, അവന്റെ പാപമോചനത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നബിമാർ പറഞ്ഞത് കാണാം. ഇന്ന റബ്ബി റഹീമു വദൂദ്. നോക്കൂ, മുശിരിക്കുകളായ ഒരു കൗമിനോട് അള്ളാഹുവിന്റെ ഒരു നബി പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന റബ്ബി, എന്റെ റബ്ബ് റഹീമുൻ വദൂദ്, അവൻ ഏറെ റഹ്മത്ത് ചൊരിയുന്നവനാണ്, ഏറെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളത് അവസാനിപ്പിക്കുക, ഖേദിച്ചു മടങ്ങുക. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവരെ താക്കീത് ചെയ്യുന്നതോടൊപ്പം മുശിരിക്കുകളായ കാഫിറുകളായ ജനതയോടാണ് നബിമാർ അള്ളാഹുവിന്റെ ഈ മഹത്തായ പേരുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അള്ളാഹുവിലേക്ക് അവരടുപ്പിക്കാൻ. അവർ ഈ അവരുടെ അള്ളാഹു അല്ലാതെ ഇബാദത്ത്, അള്ളാഹു അല്ലാത്ത അവരുടെ ഇലാഹുകളെ ഒഴിവാക്കി റഹ്മാനായ റഹീമായ വദൂദായ റബ്ബിലേക്ക് അവർ ഖേദിച്ചു മടങ്ങാൻ അള്ളാഹു അവരെ ക്ഷണിക്കുന്നു, അള്ളാഹുവിന്റെ നബിമാർ അവരെ ക്ഷണിക്കുന്നു. ഹുവ അഅലമു ബികും ഇദ് അൻശഅകും മിനൽ അർദി വഇദ് അൻതും അജിന്നതും ഫീ ബുതൂനി ഉമ്മഹാതികും فلا تزكوا انفسكم هو اعلم بمن اتقى هو اعلم بكم അവനാണ് നിങ്ങളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ. സുബ്ഹാനല്ലാഹ്, നമ്മെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ ആരാണ്? റബ്ബാണ്. ആർക്കും നമ്മുടെ നന്മകൾ അറിഞ്ഞില്ലെങ്കിലും ശരി, ഒരാൾക്കും ബേജാറ് വേണ്ടല്ലോ, അല്ലാഹുക്ക് അറിയാലോ. ആരൊക്കെ നമ്മുടെ തിന്മ അറിഞ്ഞില്ലെങ്കിലും സൂക്ഷിച്ചു കൊള്ളുക, ഭയപ്പെട്ടുകൊള്ളുക, റബ്ബ് അറിയുന്നുണ്ട്. ും അവനാണ് നിങ്ങളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ. അവൻ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ആ സമയം മുതൽ, അവൻ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ആ സന്ദർഭം, മിനൽ അർദി, ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് നിങ്ങളെ പടച്ച റബ്ബിന് അന്നു മുതൽ, അതിനു മുൻപേ അറിയാം, ആ സന്ദർഭത്തിൽ നിങ്ങളെ അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പും അതിനുശേഷവും എല്ലാം അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ആ സമയത്ത് ഏറ്റവും നന്നായി അറിയുന്നവനാണ് അള്ളാഹു, അപ്പൊ അതിന് മുമ്പും ശേഷവും അറിയുന്നവൻ തന്നെ. അതുപോലെ നിങ്ങളായിരിക്കും അജിന്നത്തുൻ, അജിന്നത്തുൻ എന്നാൽ ജനീൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ്. ജനീൻ എന്നാൽ ഗർഭപാത്രത്തിലെ കുഞ്ഞാണ്. വൈദ് അന്തും അജിന്നത്തും, നിങ്ങൾ ഗർഭപാത്രത്തിലെ കുഞ്ഞുങ്ങളായിരിക്കും. ഫി ബുതൂനി ഉമ്മഹാത്തിക്കും, ഫി ബുതൂനി വയറുകളിൽ, ഉമ്മഹാത്തിക്കും നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിലായിരിക്കും. ആരാണ് ഈ സ്ഥിതിയിൽ അല്ലാതെ ജനിച്ചവർ? ആദമിനെയും ഹവ്വായിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല ആദമിനെ മണ്ണിൽ നിന്ന് പടച്ചു, ഹവ്വായിനെ ആദമിൽ നിന്ന് പടച്ചു. അള്ളാഹുവിന്റെ ഖുദ്റത്താണ്. അള്ളാഹു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പഠിച്ചിട്ടുണ്ട് നമ്മളെ പോലുള്ള ആളുകൾ. അള്ളാഹു ആണുമില്ല പെണ്ണുമില്ലാതെ പഠിച്ചിട്ടുണ്ട് ആദമിനെ. ആണിൽ നിന്ന് മാത്രം അള്ളാഹു പഠിച്ചിട്ടുണ്ട് ഹവ്വായിനെ, പെണ്ണിൽ നിന്ന് മാത്രം അള്ളാഹു പഠിച്ചിട്ടുണ്ട് ആരെ? ഈസയെ അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ മഹത്തായ ഖുദ്റത്തിനുള്ള തെളിവാണ്. ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ കഴിഞ്ഞവരാണ് ബാക്കിയുള്ള എല്ലാ മനുഷ്യരും. അതിലല്ലാതെ ആ മർഹല യാത്രയിലെ ആ ഒരു ഇടം കഴിഞ്ഞിട്ടല്ലാതെ നമ്മൾ ആരാണ് വന്നിട്ടുള്ളത്? അന്ന് മുതൽ നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നവനാണ് റബ്ബ്. ആ സന്ദർഭത്തിലും നിങ്ങളെ ഏറ്റവും നന്നായി അറിയുന്നവനാണ് നിന്റെ റബ്ബ്. ഫലാ തുസക്കൂ അംഫുസക്കൂ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധപ്പെടുത്തരുത്. ഹുവ, അവനാണ് ആ അലമു ഏറ്റവും നന്നായി അറിയുന്നവൻ. ബിമനിത്തഖാ, ആരാണ് തഖ്വയുള്ളവനെന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ റബ്ബാണ്. ഫലാ തുസക്കൂ അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക, സ്വയം പുകഴ്ത്തുക, അതുപോലെ സ്വന്തം അമലുകളെ അതിനെക്കുറിച്ച് വല്ലാതെ വ്യാമോഹിക്കുക. സ്വർഗത്തിന്റെ ഏറ്റവും മുന്തിയ പദവിയിലെത്തേണ്ട അമലൊക്കെ ചെയ്തു കഴിഞ്ഞ ആളാണ് എന്ന് വിചാരിക്കുക അല്ല, മറിച്ച് പ്രതീക്ഷയാണ് നീ വെക്കേണ്ടത്. എന്റെ അമൽ കൊണ്ട് പ്രതീക്ഷ വെക്കുക, അള്ളാഹുവിനോട് തേടുക, അവൻ റഹ്മത്ത് ചൊരിയുമെന്ന പ്രതീക്ഷ, റബ്ബിനെ കുറിച്ചുള്ള നല്ല വിചാരം നീ വെക്കുക, പാപങ്ങൾ ഒഴിവാക്കുക. അല്ലാതെ മതിയായവനാണ്, തികഞ്ഞവനാണ് എന്ന് നീ നിന്നെ കുറിച്ച് വിചാരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിലുള്ള ചില പേരുകൾ പോലും ഇടുന്നത് വിലക്കിയിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു അംർ ഇബ്നു അത്താ അദ്ദേഹം പറയുന്നു, സമ്മൈതു ഇബ്നതി ബറ, എന്റെ മകൾക്ക് ഞാൻ ബറ എന്ന് പേരിട്ടു. നന്മയുടെ ഒരു മുന്തിയ പദവി, ബിർറ് സൂചിപ്പിക്കുന്ന പേരാണത്. ഫഖാലത്തു ലി സൈനബു ബിന്തു അബി സലമ, സൈനബ് ബിന്തു അബി സലമ സഹാബി വനിതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീബത്താണ്, നബിയുടെ ഭാര്യയുടെ മകളാണ്. ഭാര്യ ഉമ്മു സലമയിലെ ആദ്യ ഭർത്താവിലെ മകളാണ് ആര്? സൈനബ്. നബിയുടെ റബീബത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബീബ, അഥവാ നബിക്ക് മഹറമാണ് അവർ. നബിയുടെ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവിന്റെ മകൾ സഹാബിയത്താണ് റളിയല്ലാഹു അൻഹ. അവർ പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ഹാദൽ ഇസ്മ്, ഈ പേരിടുന്നത് നബി വിലക്കിയിട്ടുണ്ട്. സുമ്മീതു ബറ, എന്റെ പേര് ബറ എന്നായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസക്കു അംഫുസക്കു, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധപ്പെടുത്തരുത്. ഈ ആയത്തിലുള്ളത് നിങ്ങളിൽ ആരാണ് ബിർറിന്റെ ആളെന്ന് അള്ളാഹുവിനാണ് അറിയുക. ഫഖാലു, അപ്പൊ അവർ ചോദിച്ചു, ബിമനുസമ്മിഹാ, നമ്മൾ എന്താണ് പിന്നെ പേരിടേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹാ സൈനബ്, സൈനബ് എന്ന് പേര് വിളിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം സ്ത്രീകളെ സൈനബ് എന്ന് പേരിട്ടത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നല്ലൊരു പേരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പേരുകൾ ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. പണ്ഡിതന്മാർ ആ ഗണത്തിലാണ് ദീനിലേക്കും ഇസ്ലാമിലേക്കും ഒക്കെ ചേർത്ത് വിളിക്കുന്ന പേരുകളെ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ അറബികളിൽ അല്ല ഇത് തുടങ്ങിയത്, മറിച്ച് മറ്റുള്ളവരിലാണ്. നമ്മുടെ നാട്ടിൽ ഒക്കെ വ്യാപകമായ പേരുകളാണ് അതൊക്കെ. ദീനിലേക്ക് ചേർത്ത് നിളാമുദ്ദീൻ, അതുപോലെ ഷിഹാബുദ്ദീൻ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പേരുകൾ, ദീനിന്റെ തൂണാണ് അയാൾ. അതുപോലെ ഇസ്ലാമിലേക്ക് ഒക്കെ ചേർത്ത് വിളിക്കുന്ന പേരുകളൊക്കെ, ഇസ്ലാമിലേക്കും ദീനിലേക്കും ഒക്കെ നമ്മളെ നോർത്ത് ഇന്ത്യയിൽ വളരെ വ്യാപകമായി കാണുന്നതാണ് നമ്മളെ നാട്ടിലുണ്ടത്. ആ അങ്ങനെയുള്ള പേരുകൾ ഇടരുതെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. കാരണം അത് ഈ അർത്ഥത്തിൽ, കാരണം ദീനിലേക്ക് ഒരാളെ ചേർത്ത് പറഞ്ഞ പിന്നെ അയാളുടെ ഒരിക്കലും ഒരു കുഴപ്പം ബാധിക്കുകയില്ല, അയാൾ അങ്ങേയറ്റം നന്മയുടെ ആളായിത്തീരും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നബി വിലക്കിയ തസ്കിയ, സ്വയം പരിശുദ്ധപ്പെടുത്തുന്ന പേരുകളിൽ അത് ഉൾപ്പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ വേറെയും ചില പേരുകൾ ഉണ്ട്, ഈ അർത്ഥത്തിലല്ലെങ്കിലും വിലക്കിയ വേറെയും ചില പേരുകൾ ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ വേറെയും പേരുകൾ ഹദീസുകളിൽ കാണാം. അത് സ്വന്തത്തെ അല്ലെങ്കിൽ മക്കളെ പേര് വിളിക്കുക, അതുപോലെ ആളുകളെ പുകഴ്ത്തുകയും പുകഴ്ത്തുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ അബി ബക്ര, അദ്ദേഹത്തിന്റെ പിതാവായ അബൂബക്ര റളിയല്ലാഹു അൻഹു എന്ന റിവായത്ത് ചെയ്യുന്നു. അബൂബക്ര സിദ്ദീഖ് എന്ന പേരല്ല, അബൂബക്ര എന്നൊരു പേരുണ്ട്, എന്നൊരു സഹാബിയുണ്ട്. അദ്ദേഹം പറയുന്നു, മദഹ റജുലും റജുലൻ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബിയുടെ അരികിൽ വെച്ച് വേറൊരാൾ മദഹ് പറഞ്ഞു, പുകഴ്ത്തി പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, വൈലക ഖത്അത ഉനുക സാഹിബിക, ഞാളുടെ കഴുത്ത് വെട്ടിയല്ലോ, ഞാളുടെ കഴുത്ത് മുറിച്ചല്ലോ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം തവണ ആവർത്തിച്ചു പറഞ്ഞു. ഇദാ കാന അഹദുക്കും മാദിഹൻ സാഹിബ, നിങ്ങളിലൊരാൾ തന്റെ കൂട്ടുകാരനെ പുകഴ്ത്തുകയാണെങ്കിൽ, ലാ മഹാല, പുകഴ്ത്താതെ ഒരു വഴിയുമില്ല എന്ന് വന്നാൽ, ചിലപ്പോ ചെയ്യേണ്ടി വരും, ഒരാളുടെ നന്മ ചില സമയത്ത് പറയേണ്ടി വരും. ഫലിയപ്പോൾ എങ്കിൽ ഇങ്ങനെ പറയുക, അഹ്സിബു ഫുലാനൻ വല്ലാഹു ഹസീബുഹു വലാ ഉസക്കി അലല്ലാഹി അഹദ, അഹ്സിബു ഫുലാനൻ, ഇയാളെ കുറിച്ച് ഇങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ്, വല്ലാഹു ഹസീബുഹു, അള്ളാഹു ആണ് അയാളുടെ കാര്യം ശരിക്കറിയുന്ന അവനെ വിചാരണ ചെയ്യുന്നവൻ, വലാ ഉസക്കി അലല്ലാഹി അഹദ, അള്ളാഹുവിന്റെ മേലെ ഞാൻ ഒരാളെയും തസ്കിയത്ത് നടത്തുകയില്ല, ശുദ്ധി ഒരാൾക്കും ഞാൻ പരിശുദ്ധിയുടെ ഷഹാദത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയില്ല, ഒരാളെ ഞാൻ പരിശുദ്ധപ്പെടുത്തുകയില്ല. അള്ളാഹു ആണ് ഏറ്റവും നന്നായി അറിയുന്നത്, ഞാൻ അയാളെ കുറിച്ച് ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ സൂക്ഷ്മതയുള്ള പ്രയോഗം നടത്തണം. ഒരു മുഅ്മിൻ അവന്റെ വാക്കുകളിൽ അവന്റെ ദീനിനോട് യോജിച്ച വാക്കുകൾ മാത്രം പറയുന്നവനാണ്. അത് എനിക്ക് അങ്ങനെ തോന്നിപ്പോ അങ്ങനെ ഞാൻ അങ്ങനെ മനസ്സിലുദ്ദേശിച്ചിട്ടില്ല. ചില ആളുകൾ പച്ച ദീനിനെതിരായ കാര്യങ്ങൾ പറയും, എന്നിട്ട് ചോദിച്ചാൽ പറയും ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ, അങ്ങനെ എന്തും പറയാൻ പാടില്ല സഹോദര, മറിച്ച് നിന്റെ നാവ് നിന്റെ ഹൃദയത്തിലുള്ളത് സൂചിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ദീനിനോട് യോജിച്ച വാക്കുകളെ പറയാൻ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു വാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടില്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനോട് യോജിക്കാത്ത ശറഈന് വിരുദ്ധമായ വാക്കുകൾ പറയുന്നത് വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയേ പറയാൻ പാടുള്ളൂ. അഹ്സിബുഹു കദാ വകദാ ഇൻകാന യഅലമു ദാലിക്, അവനതറിയുമെങ്കിൽ ഇങ്ങനെ പറയുക. മാത്രമല്ല സഹോദരങ്ങളെ, സലഫുകൾ പഠിപ്പിച്ചത് കാണാം, നിങ്ങൾ മദ്ഹ് പറയുമ്പോഴും ദമ്മ് പറയുമ്പോഴും അജലത്ത് കാണിക്കരുത്, പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ആരെയും പോയിട്ട് പറയും, പെട്ടെന്ന് ആരെയും ആക്ഷേപിക്കാൻ പാടില്ല, പക്ഷെ അതിലൊക്കെ ഒരു അവധാനത കാണിക്കണം. നമുക്ക് വ്യാപകമായി സംഭവിക്കുന്ന അബദ്ധമാണ്, എന്തെങ്കിലും ഒരു നന്മ കാണുമ്പോഴേക്ക് നമ്മൾ അയാൾ ആകെ പോഴ്ത്തിട്ട് അങ്ങ് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും, പിന്നെ കാണാം ആളാകെ പോകുന്നത്. ഒന്ന് ക്ഷമ കാണിക്കുക, അവർക്ക് ഹൈറിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആളുകളെ പുകഴ്ത്തി പറയാതിരിക്കുക. നീ അത് പുകഴ്ത്തി പറഞ്ഞാൽ അത് നിന്റെ ഒരു പ്രസ്താവനയായി മാറി, പിന്നെ ചിലപ്പോ അത് അങ്ങനെ അല്ലാത്തത് വന്നാൽ ഒന്നുകിൽ നീ ചിലപ്പോ അതിനെ ന്യായീകരിക്കാൻ നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പോ തിരുത്താൻ നീ ബുദ്ധിമുട്ടും പ്രയാസപ്പെടും, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ദമ്മാകട്ടെ മദ്ഹാകട്ടെ, പുകഴ്ത്തലിലാകട്ടെ ഇകഴ്ത്തലിലാകട്ടെ, അവധാനത പാലിക്കുക, സൂക്ഷ്മതയും ശ്രദ്ധയും പാലിക്കുക, വേഗത്തിൽ അത് ചെയ്യാതിരിക്കുക. അത് സലഫുകൾ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. മിതത്വം പാലിക്കുക എന്നത്, ഒരാൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കി പുകഴ്ത്തി പറഞ്ഞു. അപ്പൊ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. ഈ സഹാബി എന്ത് ചെയ്തു, ഇയാളുടെ മുഖത്ത് മണ്ണ് വാരിച്ചു. എന്നിട്ട് സഹാബി പറഞ്ഞു, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലഖീന അൽ മദ്ദാഹീന അൻ നഹ്തു ഫീ വുജൂഹിഹിം തുറാബ്, ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ആളുകളെ കണ്ടാൽ മുഖത്ത് മണ്ണ് വാരിയിടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. ഒരാള് അയാളുടെ മുഖത്ത് നോക്കി പുകഴ്ത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കഴുത്ത് മുറിച്ചു എന്ന് പറയാൻ കാരണം എന്താണ്, കാരണം അയാളുടെ നാശത്തിന് ചിലപ്പോൾ അത് കാരണമായേക്കും. സ്വന്തത്തെ കുറിച്ച് അയാൾക്ക് ഒരു എജാബ് തോന്നി, ഞാൻ തരക്കേടില്ല എന്ന് തോന്നുക, കാരണം മനുഷ്യരുടെ പൊതുവെയുള്ള സ്വഭാവമാണ് അവരെ കുറിച്ച് ആരെങ്കിലും പുകഴ്ത്താന്നുള്ളത് അവർ ഇഷ്ടപ്പെടും, അത് പൊതുവെ മനുഷ്യന്റെ സ്വഭാവമാണ്. അപ്പോ പിന്നെ അതിനു വേണ്ടി പ്രവർത്തിക്കുക, അതിലേക്കൊക്കെ അയാൾ എത്താൻ ഇടയാക്കും. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ നാട്ടിൽ ഉള്ള അധികം ആളുകൾ ഇസ്ലാം പേരിലുള്ള ആളുകൾ പോലും, ഇസ്ലാമിലോ അള്ളാഹുലോ പരലോകത്തിലോ വിശ്വാസമില്ലാത്ത ആളുകളുടെ സ്ഥിതി പിന്നെ പറയേണ്ടില്ല, അവർ ജീവിക്കുന്നതന്നെ എന്തിനാണ്? ആളുകളുടെ ഇടയിൽ ഒരു പേര് ലഭിക്കണം. സിനിമാ താരങ്ങൾ, അതുപോലെ ചാനൽ ഷോകൾ, ഇതിലൊക്കെ ജീവിക്കുന്ന ചില പല ആളുകളുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ, അവന്റെ പുതിയ ഒരു ഇത് പുറത്തിറങ്ങി, അയാളുടെ പുതിയ വീഡിയോ പുറത്തിറങ്ങി. നിങ്ങൾ നോക്കൂ, അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമുള്ള പലരുടെയും സ്ഥിതി പലരും ഇതിൽ പെട്ടുപോയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ, ആളുകൾക്കിടയിൽ പേര് ലഭിക്കാൻ. അതല്ലാത്ത ആളുകളുടെ സ്ഥിതി എന്താണ്? അവരുടെ ജീവിതം തന്നെ അതിനാണ്, അവരാകെ ജീവിക്കുന്നത് തന്നെ അതിനാണ്. ബുദ്ധിയുള്ള ഈമാൻ ഒരു മുഅ്മിൻ ആലോചിച്ചാൽ അവന് മനസ്സിലാവും എത്ര നിന്ദ്യമാണ് ആ ജീവിതം. കാരണം ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പോണം എന്നത് മാത്രമല്ല അവന്റെ ലക്ഷ്യം. അത് മുഅ്മിൻ അവൻ അള്ളാഹുവിന് വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ മുന്നിൽ അവൻ നല്ലവനായാൽ അവൻ മനസ്സിലാക്കുന്നു, പടപ്പുകളുമായിട്ട് അവന്റെ ഇടപാട് അള്ളാഹു നേരെയാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്കിടയിൽ അവനെ കുറിച്ച് നല്ലതും സ്നേഹവും ഒക്കെ ഖൈറിന്റെ ആളുകൾക്കിടയിൽ അള്ളാഹു ഇൻഷാഅല്ലാഹ് ഇട്ടുകൊടുക്കും എന്നത് അവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണ്ടില്ല, അവന് ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പല കോപ്രായങ്ങളും കാണിച്ച് പലതും ചെയ്ത് പല ഓരോ വാക്കും പ്രവർത്തിയും നടത്തിയിരുത്തും ഒക്കെ എന്തിനു വേണ്ടി? ആളെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ ചിന്തിച്ച് നോക്കൂ, വലിയ ആളുകൾ ബഹുമാനിക്കുന്ന പലരുടെയും സ്ഥിതി ഇതല്ലേ? ഈ പല താരങ്ങൾ പലതിലുമുള്ള ചാനലിലും സിനിമയിലും ഒക്കെ ഉള്ള ആളുകൾ, അവതാരകർ, വാർത്താ അവതാരകർ, എന്തിനാണ് അവള് വാർത്ത വായിക്കുന്നത്? ഓരോരുത്തരും ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആ ചോദ്യം ഈ ചോദ്യം ചോദിക്കുന്നത്? കാരണം അയാളെ എത്ര മാത്രം വന്നിരുന്ന ആളെ വെള്ളം കുടിപ്പിച്ചോ അതിലാണ് ഇവളുടെ കഴിവ് കിടക്കുന്നത്, ഇവന്റെ കഴിവ് കിടക്കുന്നത്. വന്ന ആളുകളും അങ്ങനെ തന്നെ. ഏറ്റവും നല്ല പ്രകടനം ആരാണ് നടത്തിയത്? അതിനുവേണ്ടി ജീവിതം മുഴുവൻ എന്താണ്? പ്രകടനമാണ്. ഇത് യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ അർത്ഥമില്ലാത്ത നിന്ദ്യമായ ജീവിതമാണ് ആ ജീവിതം. അള്ളാഹു എത്ര വലിയ ഞമ്മത്താണ് നമുക്ക് ചൊരിഞ്ഞിട്ടുള്ളത്. ഇഖ്ലാസ് നമ്മളെ പഠിപ്പിച്ചിട്ട്, ഇഖ്ലാസ് എന്നത് വലിയ വാഹത്താണത്, വലിയ ആശ്വാസമാണ്. എത്രത്തോളം ഒരാൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് പോലെ ഒരാൾ തന്റെ മക്കളെ ഇസ്ലാമനുസരിച്ച് വളർത്തി അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിന്റെ മുന്നിൽ നാളെ എനിക്ക് ഇത് ഉപകാരപ്പെടണം, എന്റെ ബാധ്യത ഞാൻ നിർവഹിക്കണം, അതിനു വേണ്ടി അവരെ ഇസ്ലാം അനുസരിച്ച് ഒരാൾ പോറ്റി വളർത്തി. നാളെ ഈ കുട്ടികൾ വലുതായി ഇയാൾക്കെതിരായാൽ പോലും, ഇയാൾക്ക് കുട്ടികളെ കൊണ്ട് യാതൊരു ഉപദ്രവമില്ല, ഉപകാരവുമില്ല എങ്കിൽ പോലും, ചിലപ്പോൾ ഉപദ്രവം ഉണ്ടായാൽ പോലും, അള്ളാഹു നമ്മൾ കാക്കട്ടെ, അങ്ങനെ ഒരാൾക്കായാൽ പോലും ഇഖ്ലാസ് അനുസരിച്ചിട്ടാണ് അയാൾ ഇത് ചെയ്തതെങ്കിൽ അയാൾക്ക് റാഹത്താണ്, അയാൾക്ക് പേടിക്കാനില്ല. കാരണം അള്ളാഹുവിൽ, അള്ളാഹുവിന്റെ അരികിൽ അയാൾക്ക് പ്രതീക്ഷയുണ്ട്. അള്ളാഹുവാണ് നിങ്ങളിൽ സൂക്ഷ്മത പാലിച്ചവൻ, ഏറ്റവും നന്നായി അറിയുന്നവൻ. റബ്ബ് അറിയും, റബ്ബിനു വേണ്ടി ജീവിക്കുക, റബ്ബിനു വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഏറെ ആശ്വാസം നൽകുന്ന വിശ്വാസമാണ്. നമ്മുടെ ഇഖ്ലാസ് അത് മഹത്തരമായ, റബ്ബിനു വേണ്ടി ജീവിക്കുക എന്നത് മഹത്തരമായ ആദർശമാണ്. അള്ളാഹുവിനു വേണ്ടി നീ സംസാരിക്കുക, അള്ളാഹുവിനു വേണ്ടി നീ മിണ്ടാതിരിക്കുക, അള്ളാഹുവിനു വേണ്ടി നീ പ്രവർത്തിക്കുക, ഇതെല്ലാം അത് ഏറെ മഹത്തായ കാര്യമാണ്. അതുകൊണ്ട് പുകഴ്ത്തുക എന്നത്, ഒരാളെ മുന്നിൽ വെച്ച് പുകഴ്ത്തുക എന്നത് അയാൾക്ക് അത് നാശമുണ്ടാക്കിയേക്കും, അയാളെ അത് ദൂഷിപ്പിക്കാൻ സാധ്യതയുണ്ട്. ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചവരായാലും പുകഴ്ത്തുമ്പോൾ നമ്മൾ മിതത്വം പാലിക്കേണ്ടതും, മരണപ്പെട്ടവരായാലും ശരി പുകഴ്ത്തുമ്പോൾ മിതത്വം പാലിക്കണം. സ്വർഗമുണ്ടെന്ന് ഉറപ്പാണ്, അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവോ അവന്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചവരൊഴികെ വ്യക്തിപരമായി പേരെടുത്ത് സ്വർഗത്തിലാന്ന് പറയാൻ പാടില്ല. മറിച്ച് എല്ലാ മുഅ്മിനുകളെ കുറിച്ചും നമ്മൾ അവർ സ്വർഗത്തിലാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാതെ മുസ്ലിമികളായിട്ടല്ലാതെ മരിച്ച ആളുകൾ എല്ലാവരും നരകത്തിലാണ്, അതിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ പേരെടുത്ത് ഒരാളെ നരകത്തിലാണ് എന്ന് പറയാതിരിക്കലാണ് സൂക്ഷ്മത. അള്ളാഹു അവന്റെ റസൂലെ പറഞ്ഞവരെ ഒഴികെ, അബൂ ലഹബിനെ പോലെ, ഫിറഔനിനെ പോലെ, എന്നാൽ അതല്ലാത്ത കാഫിറോ മുശ്രിക്കോ ആയ ആളുകളെ പേരെടുത്ത് അങ്ങനെ പറയാതിരിക്കലാണ് സൂക്ഷ്മത. പറയുന്നെങ്കിൽ എന്ത് പറയുക, അയാൾ അതിലായിട്ടാണ് മരിച്ചതെങ്കിൽ നരകത്തിലാണ്. അതേസമയം ദുനിയാവിൽ നമ്മൾ അയാളെ എന്ത് നിലപാടെടുക്കുള്ളൂ, അയാൾ എങ്ങനെയാണ് ജീവിച്ചതിനനുസരിച്ച് നമ്മൾ ദുനിയാവിൽ അയാളോട് നിലപാടെടുക്കുള്ളൂ. അയാൾ അവസാന കാലത്ത് എങ്ങാനും ചാത്ത് ചൊല്ലിയിട്ടുണ്ടാവുമോ, എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയാളെ കുളിപ്പിക്കാനോ കഫം ചെയ്യാനോ മുസ്ലിമീങ്ങളോ അക്കബറിൽ കബറെടുക്കാനോ നിൽക്കുകയില്ല. അതൊക്കെ നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തുകയുമില്ല. അത് നമ്മൾ ദുനിയാവിലെ അറിവനുസരിച്ച്. പക്ഷെ ഖത്അ് ചെയ്ത് ഖണ്ഡിതമായി ഉറപ്പിച്ചാൽ നരകത്തിലാണ് എന്ന് പേരെടുത്ത് പറയാതിരിക്കാനാണ് സൂക്ഷ്മത. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ച് കവിത എഴുതിയ ഒരു നസ്രാനിയെ കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? ഫഅലൈഹി ലഅനതുല്ലാഹി വൽ മലായികത്തു വന്നാസി അജ്മഈൻ ഇൻ കാന മാ തആലാ ദാലിക്. അയാൾക്ക് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും സർവ്വ മനുഷ്യരുടെയും ശാപമുണ്ടാകട്ടെ, അങ്ങനെ തന്നെയാണ് അയാൾ മരിച്ചതെങ്കിൽ, അതേ നിലപാടിൽ തന്നെയാണ് അയാൾ മരിച്ചതെങ്കിൽ. അതാണ് സൂക്ഷ്മതയുള്ള പ്രയോഗം. അതാണ് സൂക്ഷ്മതയുള്ള പ്രയോഗം പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, അങ്ങനെയാണ്. നോക്കൂ, അള്ളാഹു പറയുന്നു, അഫറായിസ അല്ലദി തവല്ല വഅത ഖലീല വഅക്ദ ഇന്ദഹു ഇൽമുൽ ഗൈബ് ഫഹുവ യറ. അഫറായിത, നീ കണ്ടില്ലേ, അല്ലെങ്കിൽ നീ എനിക്കൊന്ന് പറഞ്ഞു തരൂ, അല്ലദി തവല്ല, തിരിഞ്ഞു കളഞ്ഞ ഒരുവനെ കുറിച്ച്, വഅത അവൻ നൽകി, ഖലീലൻ കുറച്ച്, വഅക്ദ പിന്നെ അവൻ നിർത്തി കളഞ്ഞു. അക്ദ എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരം തടയുക എന്നാണ്. കുറച്ചു കൊടുത്തു പിന്നെ നിർത്തി. ഇന്ദഹു അവന്റെ അരികിലുണ്ടോ, ഇൽമുൽ ഗൈബ് അദൃശ്യ വിജ്ഞാനം, ഫഹുവ യറാ എന്നിട്ട് അവനത് കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കൊടുത്തത് കൊണ്ട് അവന്റെ ഇത് തീർന്നു പോകും എന്ന വല്ല വിജ്ഞാനവും അവന് വന്നു കിട്ടിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ കൊടുത്താൽ അത് തീർന്നു പോവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞു, അംഫിഖ് ബിലാല വലാ തഖ്ഷ മിൻ ദിൽ അർശി ഇഖ്ലാല. ബിലാലെ, ചെലവഴിച്ചോ, നീ അർശിന്റെ റബ്ബിൽ നിന്ന് ഒരു കുറവ് വരുത്തും, ദാരിദ്ര്യം ഉണ്ടാക്കും എന്ന് പേടിക്കണ്ട. അള്ളാഹു പറഞ്ഞു, വമാ അൻഫഖ്തു മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു അതിന് തുടരെ തരുന്നവനാണ്. അവനാണ് ഏറ്റവും നന്നായി റിസ്ഖ് നൽകുന്നവൻ. അതുകൊണ്ട് ഗൈബ് അവൻ അറിയുന്നുണ്ടോ? കൊടുത്തിട്ട് അവന് തീർന്നു പോകുമെന്ന് വിചാരിച്ച് നിർത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ നന്മയിൽ മുന്നേറുകയും അത് പെട്ടെന്ന് ദുനിയാവ് വല്ലതും പേടിച്ച് നിർത്തിക്കളയുകയും ചെയ്യുന്നത് വിലക്കുകയും ചെയ്യുന്നു. മറിച്ച് മരണം വരെ നന്മയിൽ മുന്നേറുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനും ഒക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലി നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക.